Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Kupe yatha gadhajale tathantar nimajya buddhya shitaya nitantam. ప్రాణం చ వాచం చ నియమ్య చిన్వన్ విందేద్ నిజ అహంకృతి మూల రూపం మౌనేన మజ్జన్ మనసా స్వమూల చచ్చైవ సత్యాత్మ విచారణం స్యాత్ ఏషోహం ఏతన్న మమ స్వరూపం ఇది ప్రమా సత్య విచారణాంగం. సత్య విచారణత్తిన్ వచ్చా ఆత్మధ్యానത്തിന് ഉള്ള അംഗമാണ് നേതി നേതി എന്നുള്ളത്. ന ഇതി ഇത് ഞാനല്ല എന്നീ വണ്ണം നമ്മൾ അല്ലാത്തതിനെയൊക്കെ തള്ളി മാറ്റുക എന്ന് വെച്ചാൽ അതിനെ നമ്മളിൽ അംഗീകരിക്കാതിരിക്കുക. അനാത്മവസ്തുക്കളെ ആത്മാവിൽ അംഗീകരിക്കാതിരിക്കുക. അനാത്മചിന്തനം ത്യക്ത്വാം കശ്മലം ദുഃഖകാരണം ചിന്തയ ആത്മാനം ആനന്ദരൂപം എൻ മുക്തി കാരണം. അനാത്മാവിനെ ഉപയോഗിക്കാതെ വ്യവഹരിക്കാതെ പ്രകൃതിയിൽ ഒന്നും നടക്കില്ല. കാരണം അനാത്മവസ്തുക്കളൊക്കെ തന്നെ പ്രകൃതിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇതുകൊണ്ടൊക്കെയാണ് വ്യവഹാരം നടക്കുന്നത്, ലോകജീവിതം നടക്കുന്നത്. അതിനെ വ്യവഹരിച്ചുകൊള്ളുക. പക്ഷെ ചിന്തനം തെക്വാണ്, ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ട മരുന്ന് കൊടുത്തുകൊള്ളുക. പക്ഷെ ആരോഗ്യം വേണമെന്ന് നിർബന്ധിക്കുകയോ ആരോഗ്യത്തിനെ ആശ്രയിക്കരുത്. എന്നുവെച്ചാൽ രോഗം വരുത്തിക്കൂട്ടണം എന്നല്ല അർത്ഥം. ശരീരത്തിന്റെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, പക്ഷെ പ്രവൃത്തിയെ ആശ്രയിക്കരുത്. ശരീരത്തിനെ കഴിയുന്നതും ആരോഗ്യമായിട്ട് വെച്ചുകൊള്ളുക, പക്ഷെ ആരോഗ്യത്തിനെ ആശ്രയിക്കരുത്. സമയത്തിന് കിടന്നു ഉറങ്ങുക, പക്ഷെ ഉറക്കത്തിനെ ആശ്രയിക്കരുത്. എന്നുവെച്ചാൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് ജപം ചെയ്യാം, ശാന്തമായിട്ടിരിക്കാം. ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കരുത്, ചിന്തിക്കരുത്. ഞാൻ ഉറങ്ങുന്നു, എനിക്ക് നിർബന്ധമായ ഒരു അനുഭവമാണ് ഉറക്കം എന്ന് ചിന്തിച്ച് ആശ്രയിക്കരുത്. ഞാൻ ശരീരമാണ്, ശരീരം എപ്പോഴും ആരോഗ്യമായിരിക്കണം എന്ന് നിർബന്ധപൂർവം ആശ്രയിക്കരുത്. എനിക്ക് പ്രവൃത്തി ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി ഉണ്ടായേ തീരൂ, രണ്ടും ആശ്രയമാണ്. ജോലിയില്ലാത്ത ആൾക്ക് ജോലി വേണമെന്ന നിർബന്ധമോ, ജോലി നിർബന്ധമായുള്ള ആൾക്ക് അതിൽ നിന്ന് വിട്ടുവരണം എന്ന നിർബന്ധമോ, രണ്ടും ജോലിയെ ആശ്രയിക്കലാണ്. ഇത് രണ്ടും ഈ ആശ്രയം വിട്ടാൽ അതാണ് ചിന്തനം തെക്വ എന്നുള്ളതിനാണ് ഈ പ്രാധാന്യം. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിക്കുന്നത് ആത്മാനം ആനന്ദരൂപം ചിന്തയെ എൻ മുക്തി കാരണം. തന്നെക്കുറിച്ച് തന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുക. ക്രിയ, ചിന്ത, ലയം ഇതൊന്നും നമ്മളുടെ സ്വരൂപമല്ല. പ്രവർത്തിക്കുക, ചിന്തിക്കുക, ഉറങ്ങുക, ഇത് മൂന്നുമാണ് ശരീരം ചെയ്യുന്ന പ്രക്രിയകൾ. ഇത് മൂന്നിനെയും ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നത് ഈശ്വരനെ മാത്രം, ഭഗവാനെ മാത്രം. ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ? നിത്യവസ്തു, നിത്യനിരന്തരമായ സ്വരൂപത്തിനെ മാത്രം ആശ്രയിച്ച് ചിന്തയും ക്രിയയും നിദ്രയും ഒക്കെ പ്രകൃതിയിലാണ് നടക്കുന്നത് എന്ന് മറന്നുകളയാതിരിക്കുക. അത്രയേ വേണ്ടൂ. അത്രയുമായാൽ നമ്മൾ പ്രകൃതിക്ക് പുറത്തായി പോകും. പ്രകൃതിക്ക് അകത്തിരിക്കുമ്പോ പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തെ പ്രകൃതിജാൻ ഗുണാന്, പ്രകൃതിസ്ഥനായിട്ട് ഇരുന്നാൽ പ്രകൃതിയിലുള്ള സുഖദുഃഖങ്ങൾ വിഷമങ്ങളൊക്കെ അനുഭവിക്കും. പുരുഷൻ സ്വസ്ഥനായിട്ടിരുന്നാൽ, തന്റെ സ്വരൂപത്തിൽ ഇരുന്നാൽ പ്രകൃതി പ്രകൃതിയുടെ പാട്ടിൽ നടക്കും. പക്ഷേ തനിക്ക് വിശ്രാന്തി ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. അപ്പോ താൻ അല്ലാത്തതിനെ താൻ അല്ല എന്നറിയുന്നത് അംഗമാണ്, പ്രധാനമായ അംഗമാണ്. അനാത്മവസ്തുക്കൾ താനല്ല എന്നറിയും. ശരീരം ദുഃഖം എനിക്ക്, ശരീരം ഞാനല്ല, ശരീരം ഞാൻ ആശ്രയിക്കുന്നില്ല. ശരീരത്തിനെ ആശ്രയിക്കുന്നത് എന്താ? ആരോഗ്യത്തിനെ ആശ്രയിക്കലാണ്. ആരോഗ്യം നമ്മളുടെ കയ്യിലില്ല. നമ്മളുടെ കയ്യിലില്ലാത്ത ഒന്നിനെ നമ്മൾ ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ശരീരം പ്രാരബ്ധത്തിന്റെ കയ്യിലാണ്. അതാണ് ഇന്നലെ പറഞ്ഞുവല്ലോ തുളസീദാസിന്റെ, പ്രാരബ്ധ രച പൂർവ് പീച്ചേ രച ശരീരം. പ്രാരബ്ധത്തിനെ മുമ്പിൽ രചിച്ചിട്ടാണ് ശരീരത്തിനെ രചിച്ചത് എന്നാണ്. എന്നുവെച്ചാൽ പ്രാരബ്ധത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ശരീരം. ആഗാമി സഞ്ചിതങ്ങളുടെ എക്സ്പ്രഷൻ ആണ് മനസ്സായിട്ടും കാരണ ശരീരമായിട്ടൊക്കെ ഇരിക്കണം. അതൊന്നും ഇപ്പൊ നമ്മൾ അറിയണ്ട. പക്ഷെ പ്രാരബ്ധം ഉണ്ട്. പ്രാരബ്ധം ശരീരമായി എക്സ്പ്രസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ ഇനി നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് രോഗം വരണോ എന്ത് വരണം, ശരീരത്തോടെ ഇരിക്കുന്നതേ നമ്മളുടെ സ്വരൂപമല്ല. ശരീരത്തോടെ ഇരിക്കുക എന്ന് വെച്ചാൽ ഗെറ്റിംഗ് കണക്ടഡ് വിത്ത് ലിമിറ്റേഷൻ എന്നാണ് അർത്ഥം. അപ്പൊ ശരീരത്തിനോട് സംബന്ധം പാലിക്കാതെ ഇരിക്കൽ മാത്രമാണ് ബുദ്ധിയുടെ ലക്ഷണം, നിർബന്ധം പിടിക്കാതിരിക്കൽ. ഒരിക്കൽ ഒരാൾ ചോദിച്ചു രമണ മഹർഷിയോട്, രമണ ഭഗവാനോട് ചോദിച്ചു. ചില യോഗികളൊക്കെ പറയണു ശരീരം യോഗ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് വ്യാധിയൊന്നും വരാത്ത ഒരു ശരീരമാക്കി നിർത്തിയിട്ട് ആ ശരീരത്തിലെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ എന്ന് ചില യോഗികളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് മഹർഷിയുടെ ഉത്തരം, ശരീരമേ ഒരു വ്യാധി. അതുക്ക് വ്യാധി വന്നതെന്നാ, വ്യാധിക്ക് വ്യാധി വന്നതെന്ന് ചൊല്ലണോയ്. ശരീരം തന്നെ ഒരു വ്യാധിയാണെന്ന്, എന്നുവെച്ചാൽ വ്യാധി എന്നുള്ളത് കൊണ്ട് അതിനെ കണ്ടം ചെയ്തതല്ല, നിന്ദിച്ചതല്ല. പിന്നെയോ ഏതൊന്നാണോ നമ്മളുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുന്നത് അതിനു പേരാണ് വ്യാധി. കാല് ഉണ്ട് കുഴപ്പമില്ല, പക്ഷെ കാലിൽ വേദന ഉണ്ടെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ അങ്ങോട്ട് ഡൈവേർട്ട് ആണ്. കൈയുണ്ട് കുഴപ്പമില്ല, കയ്യിൽ വേദനയുണ്ടെങ്കിൽ അറ്റൻഷൻ ഡൈവേർട്ട് ആകും. അതേപോലെ ശരീരം നമ്മളുടെ അറ്റൻഷനെ തിന്നാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വ്യാധിയാണ്. അപ്പോ അനാത്മചിന്തനം തെക്വ, അനാത്മവസ്തുക്കളെ ചിന്തിക്കൽ, ആശ്രയിക്കുമ്പോഴാണ് ചിന്തിക്കുക. നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു അതിനെ നാച്ചുറൽ ആയിട്ട് ചിന്തിക്കും. ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പ്രയത്നമൊന്നും കൂടാതെ തന്നെ ഭഗവാനെ ചിന്തിക്കും. അധ്യാത്മികത്തിനെ ആശ്രയിക്കുന്നു എങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ അതിൽ പ്രവർത്തിക്കും. പണത്തിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ അതിനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യത്തിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ ആരോഗ്യം വരണമെന്നും രോഗം വരാൻ പാടില്ല എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും നമ്മളുടെ കയ്യിലില്ല എന്ന് ശരണാഗതി ചെയ്ത് വിട്ടുകൊടുത്ത്. ആർക്ക് ശരണാഗതി? പ്രകൃതിയെ തന്നെ ഭഗവാൻ എന്ന് ധരിക്കുമ്പോ ഭഗവാന് ശരണാഗതി. സാഖ്യയോഗം അനുസരിച്ചാണെങ്കിൽ പ്രകൃതിയുടെ വസ്തുവിനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. ഭക്തിമാർഗത്തിലാണെങ്കിലോ ശരീരത്തിനെ ഭഗവാന് കൊടുക്കും, ശരീര മനസ്സുകളെ ഭഗവാന് കൊടുക്കണം. രമണ മഹർഷിയുടെ മാർഗം ഭക്തിയാണ്. അരുണാചല പഞ്ചരത്നം, നവമണിമാലയ്, പതികം, അക്ഷരമണിമാലയ്, അരുണാചല അഷ്ടകം എന്ന അഞ്ച് സ്തുതികളുണ്ട്, സ്തുതി പഞ്ചകം. അതിൽ പതികത്തില് രമണ ഭഗവാൻ അരുണാചലേശ്വരനോട് പറയുന്നു, എനിക്ക് യാതൊരു കുറവുമില്ല ജീവിതത്തിൽ എന്നാണ്, ഞാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണത എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, അണ്ണാമലയായി അടിയേനൈ ആണ്ട അൻരേ ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുറയുണ്ടോ, കുറയും ഗുണമും നീയല്ലാൽ എണ്ണേൻ ഇവറ്റൈ എൻ ഉയിരേ എണ്ണം എതുവോ അതു ചെയ്വായി കണ്ണേ ബുന്തൻ കഴലിണയിൽ കാതൽ പെരുക്കേ തരുവായേ. അണ്ണാമലയായ് അടിയേനെ ആണ്ട അൻരേ ആവി ഉടൽ കൊണ്ടായി. എപ്പോഴാണോ അരുണാചലേശ്വരൻ എന്നെ പിടിച്ചെടുത്തത്, ആണ്ട അൻരേ ആളുക എന്ന് വെച്ചാൽ കോൺക്കറിങ് ആണ്, ഭരിക്കുക. അജ്ഞാനദശയിൽ നമ്മളെ ആരാ ഭരിക്കണത്? ഉണ്ടല്ലോ നമ്മളുടെ ഇഷ്ടൻ ആസാമി, അദ്ദേഹമാണ് ഭരിക്കണത്, ഈഗോ. ഒരു മഹാത്മാ പറഞ്ഞു അദ്ദേഹത്തിന് ഈഗോ എന്ന് പേര് വരാൻ കാരണം, ഇ സ്റ്റാൻഡ്സ് ഫോർ എൻലൈറ്റൻമെന്റ്, ഓൺലി വെൻ എൻലൈറ്റൻമെന്റ് കംസ് ഹി വിൽ ഗോ. അപ്പോ എപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നു അതുവരെ അയാളുടെ ഭരണമാണ്, കംസന്റെ ഭരണമാണ് ഭഗവാൻ. എപ്പോ ഭഗവാൻ ഈ ജീവനെ ഈ അഹങ്കാരത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാക്കുന്നതാണ് ഭഗവാന്റെ ഭരണത്തിന് ചുവട്ടിൽ വരൽ എന്ന് പറയുന്നത്. രാമരാജ്യം, അപ്പോഴേ രാമരാജ്യമാവുള്ളൂ. അപ്പോ അണ്ണാമല അതിന് ആൾക്കൊള്ളൽ എന്നാണ് ഭക്തന്മാരുടെ ഭാവം. അതായത് നമ്മൾ ശരണാഗതി ചെയ്യലല്ല, ഈ അഹങ്കാരം എങ്ങനെ ശരണാഗതി ചെയ്യും? അഹങ്കാരം കൊണ്ട് അഹങ്കാരത്തിനെ ജയിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിന്റെ ഘട്ടം വരെ നമ്മളുടെ സാധന എത്തുമ്പോ അപ്പോഴാണ് നമുക്ക് ഈ തടുത്ത് ആൾക്കൊള്ളൽ എന്ന് പറയുന്ന ഭക്തന്മാരുടെ ഭാവം, കൃപ എന്ന് പറയുന്നത്. ആത്മാ ജീവനെ വരിക്കൽ എന്ന് ഉപനിഷത്ത് പറയുന്നതൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ജീവൻ ആത്മാവിനെ ആദ്യം വരിക്കുന്നു, പിന്നീടോ ആത്മാ ജീവനെ വരിക്കുന്നു. രുക്മിണീദേവി കൃഷ്ണനെ വരിച്ചു, പിന്നെയോ ഭഗവാൻ ഇങ്ങോട്ട് വന്നു കൂട്ടിക്കൊണ്ടുപോയി. നദി സമുദ്രത്തിനെ വരിച്ച് ഏകദേശം അടുത്തു വരെ ചെന്നു. സമുദ്രം ഇങ്ങോട്ട് വന്ന് നദിയെ കൊണ്ടുപോകും. അപ്പോ അതാണ് ആൾക്കൊള്ളൽ. ബ്രഹ്മണ ഭഗവാൻ അരുണാചലേശ്വരനോട് പറയുന്നത്, അവിടുന്ന് എന്നെ എപ്പോഴാണോ ആൾക്കൊണ്ടത്, ആവി ഉടൽ കൊണ്ടായി. ആവി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം, നമ്മളുടെ ജീവൻ എന്ന് നമ്മൾ പറയുന്ന ആന്തരികമായ നമ്മളുടെ ഇമോഷണൽ സൈക്കിക് വിൽഫുൾ ബോഡി, എല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാം ഞാൻ എന്ന് പറയണത്. ഉടൽ ശരീരം, ഇത് രണ്ടിനെയും ഭഗവാൻ പിടിച്ചെടുത്തു എന്നാണ്. ആവി ഉടൽ കൊണ്ടായി എന്നുവെച്ചാലോ അഹങ്കാരത്തിന്റെ സ്ഥാനം അവിടെ നിന്നും ഒഴിഞ്ഞു. ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ആഗ്രഹമല്ല, ഈശ്വരന്റെ ആഗ്രഹമാണ്. ഭഗവാനോട് അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഭഗവാനോട് എന്നെ നല്ല വഴിക്ക് നടത്തിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ, ഭഗവാനെ എന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിത്തവൃത്തി പോലും എന്റെ ചിത്തവൃത്തി ആയിരിക്കരുത്, എന്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻ പോലും എന്റെ ഇമോഷൻ ആയിരിക്കരുത്. ഞാൻ തെറ്റായ വഴിക്ക് പോവുകയും അങ്ങ് നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് പകരം എന്റെ ഉള്ളിൽ ഇരുന്നുള്ള സകല ചലനങ്ങളും അവിടുത്തെ ചലനമായിരിക്കണം, എന്റെ ഉള്ളിൽ വരുന്ന സകല പ്രവൃത്തികളും അങ്ങയുടെ പ്രവൃത്തിയായിരിക്കണം, എന്റേതായിരിക്കരുത്. അപ്പോഴാണ് കംപ്ലീറ്റ് സ്വാതന്ത്ര്യം. അല്ലാതെ ഡൂസ് ആൻഡ് ഡോൺസ് വെച്ചിട്ട് നമുക്ക് അത്രയൊന്നും സ്വതന്ത്രമാവാൻ പറ്റില്ല. അപ്പൊ ആവിയും ഉടലും എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും എപ്പോ സമ്പൂർണമായും ഈശ്വരപ്രണിധാനം കൊണ്ട് ഈശ്വരന്റെ നിയന്ത്രണത്തിൽ അധീനത്തിൽ വരുന്നു, അതാണ് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത എന്ന് ഗീതയിലെ ശ്ലോകത്തിന് അർത്ഥം. സർവഭാവങ്ങൾ കൊണ്ടും അന്തര്യാമിയായിട്ടുള്ള ഈശ്വരന് ശരണാഗതി ചെയ്യും. അങ്ങനെ ശരണാഗതി ചെയ്ത് അന്തര്യാമിയായ ഭഗവാൻ പ്രസന്നനായാൽ പരാം ശാന്തി, പരമമായ ശാന്തി. ശാന്തി എന്ന് ഇവിടെ പറഞ്ഞാൽ സമാധി എന്നർത്ഥം, നിർവികൽപ്പ സമാധി എന്നർത്ഥം. നിർവികൽപ്പ യോഗമല്ല, നിർവികൽപ്പ ബോധം. നിർവികൽപ്പ യോഗം വരികയും പോവുകയും ചെയ്യും, അത് മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. നിർവികൽപ്പ യോഗം വരികയോ പോവുകയോ ചെയ്യില്ല, അത് ജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്, പ്രത്യപിച്ച കൊണ്ടുണ്ടാവുന്നതാണ്. നിർവികൽപ്പ യോഗം വരും പോകും, നിർവികൽപ്പ ബോധം വരില്ല പോവില്ല, അത് എപ്പോഴും ഉള്ളതാണ്, അത് പ്രത്യപിച്ച കൊണ്ടുണ്ടാവുന്നതാണ്. ഒന്ന് മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്, മറ്റൊന്ന് റെക്കഗ്നിഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. മെഡിറ്റേഷൻ കൊണ്ടുണ്ടാവുന്നത് വരികയും പോവുകയും ചെയ്യും, റെക്കഗ്നിഷൻ കൊണ്ടുണ്ടാവുന്നത് ഒരിക്കലും പോവില്ല, നഷ്ടപ്പെടില്ല. എന്നുവെച്ചാൽ ശരീരവും മനസ്സും എന്റെ അല്ല എന്ന റെക്കഗ്നിഷൻ ആണ് ഉണ്ടാവുന്നത്, അല്ലാതെ ഭാവനയല്ല. ശരീരത്തിനെയും മനസ്സിനെയും എപ്പ ഭഗവാന് കൊടുത്തുവോ, ആവി ഉടൽ കൊണ്ടായി. അതോടെ മഹർഷി പറയണത് എനക്കൊരു കുറയുണ്ടോ എന്നാണ്, എനിക്ക് ഇനി ഒരു കുറവുമില്ല. എല്ലാ കുറവുകളും അഹങ്കാരം ഉണ്ടാക്കിയതാണ്, എല്ലാ കുറവുകളും ശരീരത്തിനെ ഉണ്മയെന്ന് കരുതുന്നത് കൊണ്ട് ഉണ്ടായതാണ്, എല്ലാ കുറവുകളും മനസ്സിനെ ഉണ്മയെന്ന് കരുതുന്നത് കൊണ്ട് ഉണ്ടായതാണ്. ശരീരവും മനസ്സും കുറവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അപൂർണതയെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോ പൂർണമായ സ്വരൂപം അനുഭവത്തിലേക്ക് വന്നോ ആ ക്ഷണം കുറവ് പോയി. എനക്കോർ കുറയുണ്ടോ, ഇനിയിപ്പോ കുറയും, ഗുണവും ഒക്കെ തോന്നും, ഗുണവും ദോഷവും ഒക്കെ തോന്നും, എവിടെ ശരീരത്തിലും മനസ്സിലും. അങ്ങനെയൊക്കെ തോന്നിയാലും അത് ഇല്ലാതാക്കാൻ പറ്റില്ല. ശരീരത്തിലും മനസ്സിലും എന്തു കുറവ് തോന്നിയാലും ചക്രവർത്തി സ്വർണക്കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഭിക്ഷാന്തേഹിയായി കനവ് കണ്ടാൽ, സ്വപ്നം കണ്ടാൽ അയാൾക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല, അത് വെറും സ്വപ്നമാണ്. അതേപോലെ ഉള്ളിൽ ബോധത്തിനെ കണ്ട ജ്ഞാനിക്ക്, പൂർണതയെ തന്നിൽ കണ്ട ജ്ഞാനിക്ക് അപൂർണമായ ശരീര മനസ്സുകൾ പ്രശ്നമല്ല. ശരീരത്തിലും മനസ്സിലും പിന്നെയും കുറവുകൾ ഉണ്ടെങ്കിലും എണ്ണേനിവറ്റൈ, ഇതിനെ ഞാൻ ഇനിമേലാൽ ചിന്തിക്കില്ല. എണ്ണേൻ ഇവറ്റൈ എന്താണെന്ന് വെച്ചാൽ, മരുഭൂമിയിൽ ദൂരത്തുനിന്ന് വെള്ളം ഇല്ല എന്ന് കണ്ടിട്ട് വന്ന ആള് പിന്നെയും വെള്ളം കണ്ടെങ്കിലും അയാൾ അത് കുടിക്കാനായി ഓടിച്ചെല്ലില്ല. എന്താന്ന് വെച്ചാൽ അവിടെ വെള്ളം ഇല്ല എന്ന് അയാൾക്കറിയാം, കണ്ടാലും കുഴപ്പമില്ല. എണ്ണേനിവറ്റൈ എന്തൊക്കെ ദുഃഖം വന്നാലും എൻ ഉയിരേ എണ്ണം യതുവോ അതിശൈവായി, എന്റെ സർവസ്വമായ എന്റെ പ്രാണനാഥനായ ഹേ ഭഗവാൻ അവിടത്തേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് എന്നെ വെച്ചുകൊണ്ട്. എങ്ങനെ പറയുന്ന ആളെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, വെട്ട്, നുറുക്കേ, കൊല്ലേ, വിഷമിപ്പിക്കുകയെ, ദുഃഖിപ്പിക്കുകയെ, വ്യാധി വരുത്തേ, കരയിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എണ്ണം യതുവോ അത് ശൈവായി. നമ്മളുടെ സകല ഭയവും എന്താണ്? നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷമങ്ങൾ വരുവോ, പ്രതീക്ഷിക്കുന്ന സുഖം വരാതിരിക്കുവോ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ആരാണോ എ പേഴ്സൺ ഹു ഈസ് റെഡി ടു അക്സെപ്റ്റ് മിസറി, വിവേകാനന്ദ സ്വാമികൾ എടുത്തു പറയുന്നത്, എ പേഴ്സൺ ഹു ഈസ് റെഡി ടു ഹഗ് ദ ഫോം ഓഫ് ഡെത്ത് ടു ഹിം ദ മദർ കംസ്. കാളിയെ കുറിച്ച് പറയാ, ആര് ദുഃഖത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണോ, ആരാണോ ദുഃഖത്തിനെ വെറുക്കാത്തവൻ, സുഖത്തിനോട് പറ്റിക്കൂടാത്തവൻ, രണ്ടും ആർക്കു തുല്യമാണോ, എണ്ണം യതുവോ അത് ശൈവായി. അപ്പൊ ഇനിയിപ്പോ എന്താ, ശരീര മനസ്സിനെ ഞാൻ മുട്ടും, പിന്നെന്താ, കണ്ണേവുന്തൻ കഴലിണയിൽ കാതൽ പെരുക്കേ തരുവായേ. കണ്ണേ എന്ന് വെച്ചാൽ പ്രിയത്തോടുകൂടെ ഭഗവാനെ കണ്ണേ എന്ന് വിളിക്കുകയാണ് എന്നുള്ളത് ഒരു വശം. മറ്റൊരു വശത്ത് കണ്ണുക്ക് കണ്ണായി കണ്ണിൻറി കാണുനെ കാണുവത് എവർ പാർ അരുണാചല എന്ന് അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറയുന്നു. അതായത് കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ എന്ന് വെച്ചാൽ തന്റെ അനുഭവത്തിൽ ഇപ്പോ ശിവൻ മാത്രമേ ഉള്ളൂ, ശവം ഇല്ല, ശവത്തിനെ കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ശിവത്തിനോട് കാതൽ പെരുക്കേ തരുവായേ. പെരുക്ക് എന്ന് വെച്ചാൽ ഫ്ലഡ്, വെള്ളം പെരുകി വരുന്ന പോലെ. അത്രയും അധികം പ്രേമം, പ്രിയം എനിക്ക് ഭഗവാനോട് ഉണ്ടാവട്ടെ. ശരീരത്തിനും മനസ്സിനും എന്ത് വിഷമങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ, യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. മുകുന്ദമാലയിൽ ആഴ്വാർ പ്രാർത്ഥിച്ചു, ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഈ ശരീരത്തിന് എന്തൊക്കെ വിഷമങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ, യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം, പൂർവകർമ്മത്തിനനുസരിച്ച് എന്തൊക്കെ ഭവിക്കണോ ഈ ശരീരത്തിന് ഭവിച്ചോട്ടെ. ഏതത് പ്രാർത്ഥ്യം, എനിക്ക് ഇത്രയേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്താണ്? ആ സ്വരൂപത്തിനെ മറക്കാതിരിക്കണം, ഭഗവാനെ മറക്കാതിരിക്കണം, ഭഗവത് സ്മരണ വിട്ടുപോവാതിരിക്കണം, ഭഗവാനെ വിട്ട് ഒരു ക്ഷണം എന്റെ ശ്രദ്ധ അകന്നു പോവാതിരിക്കണം, എനിക്ക് പ്രിയ പ്രേമഭക്തി ഉണ്ടാകണം, പ്രിയം ഉണ്ടാവണം, അഹൈതുക്കി ഭക്തി ഉണ്ടാകണം. ശരീരത്തിന് വേണ്ടിയല്ല ഭക്തി, മനസ്സിന് വേണ്ടിയല്ല ഭക്തി, ഭക്തിക്ക് വേണ്ടി ഭക്തി. ശരീരവും മനസ്സും ഒക്കെ ഭഗവാന്റെ യന്ത്രങ്ങളായിട്ട് തീരുന്നു, ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീരുന്നു. അതിൽ എന്തു വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഈ ഭക്തൻ അതിൽ ചിന്തിക്കുന്നില്ല. ആ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് അംഗമാണ്, ചിന്തിക്കുക എന്നുള്ളത് സാധനയാണ്. ചിന്ത എവിടെയിരിക്കുന്നു? ചിന്ത ആത്മാവിലാണ്, ചിന്ത സ്വരൂപത്തിലാണ്. ഇവിടെ യോഗമാർഗമായിട്ട് ഇവിടെ ഭഗവാൻ പറയുമ്പോ, കിണറ്റിൽ ആഴ്ന്നു മുങ്ങി നഷ്ടപ്പെട്ടുപോയ അഹങ്കാരത്തിനെ അന്വേഷിക്കണ പോ, നഷ്ടപ്പെട്ടുപോയ വസ്തുവിനെ അന്വേഷിക്കണ പോലെ ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിക്കുക. അഹങ്കാരത്തിന്റെ മൂലം എന്ന് വെച്ചാൽ അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ലയമാകും, ലയമാകുന്നിടത്ത് പ്രകാശിക്കുന്ന വസ്തുവിനെ അന്വേഷിക്കുക എന്നാണ്. ഗജേന്ദ്ര മോക്ഷത്തിൽ ആ ആന അഹങ്കാരത്തിന്റെ നാശത്തിനെ കണ്ടു. ഗജേന്ദ്രൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്, അഭിമാനമാണ് ഗജേന്ദ്രൻ. ആനയെ പോലെ, ഒറ്റയാനയെ പോലെ അഭിമാനത്തോടെ ഇരിക്കുന്ന ആള് തന്റെ ബലവും പരാജയപ്പെടുന്നത് കണ്ടു, താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ഒക്കെ ബലം പരാജയപ്പെടുന്നത് കണ്ടപ്പോ, സ ആത്മമൂലു അവതുമാം പരാത്പരഹ, എന്റെ തന്നെ മൂലമായിട്ടുള്ള ആ വസ്തു എന്നെ രക്ഷിക്കട്ടെ എന്നാണ്. പരത്തിനും അപ്പുറം ഉള്ളതായ വസ്തു, പരം എന്ന് വെച്ചാൽ ജീവൻ എന്നർത്ഥം, ജീവനും അപ്പുറത്തുള്ളതായ ആത്മമൂലം ആയിട്ടുള്ള ആ വസ്തു എന്നെ രക്ഷിക്കട്ടെ. സ ആത്മമൂലു അവതുമാം പരാത്പരഹ, ആ ആത്മമൂലത്തിനെയാണ് ഇവിടെ സ്വമൂലേ എന്ന് പറയുന്നത്. സ്വമൂലേ മൗനേ നമജ്ജൻ മനസാ സ്വമൂല ചൈവ സത്യാത്മ വിചാരണം സ്യാത്. തന്റെ മൂലത്തിൽ, തന്റെ സോഴ്സിൽ, അഹങ്കാരമില്ലാത്ത സ്ഥാനത്തിൽ, ജീവബോധമില്ലാത്ത സ്ഥാനത്തിൽ ഏതൊരു പൂർണ്ണ വസ്തു, പരാത്പരമായ വസ്തു പ്രകാശിക്കുവോ, ഏതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ പ്രപഞ്ചം മുഴുവൻ ചരിക്കുന്നത്, ശരീരത്തിനെയോ മനസ്സിനെയോ ആശ്രയിച്ചുകൊണ്ടല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മളെ ആശ്രയിച്ചുകൊണ്ടാണ് ശരീര മനസ്സുകൾ ഇരിക്കുന്നത്. നമ്മളോ നമ്മളുടെ യഥാർത്ഥ സ്വരൂപമായ പരമാത്മ വസ്തുവിനെ, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഭഗവാൻ ഗീതയിലെ ഒരു ശ്ലോകം, ആ ശ്ലോകം പലരും പല വിധത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. അതിന് ആളുകൾ സാധാരണ പറയണത് ഭഗവാനെ മനുഷ്യരൂപം എടുത്തവനായി മൂഢന്മാർ ധരിക്കണു, അങ്ങനെയല്ല ആ ശ്ലോകത്തിന് അർത്ഥം. ശ്ലോകത്തിൽ തന്നെ വ്യാഖ്യാനമുണ്ട്. പരംഭാവം അജാനന്ത മമഭൂതമഹേശ്വരം. പഞ്ചഭൂതങ്ങൾക്കും മഹേശ്വരനായ എന്നെ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവനായി മൂഢന്മാർ ധരിക്കുന്നു എന്ന് വെച്ചാൽ ശരീരവും മനസ്സിനും ഒക്കെ അന്തര്യാമി ഈശ്വരനായിരിക്കെ ആ അന്തര്യാമി ശരീര മനസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നതായി മൂഢന്മാർ ധരിക്കുന്നു. ശരീര മനസ്സുകളാണ് അന്തര്യാമിയെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ അന്തര്യാമിയല്ല ശരീര മനസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ നമ്മൾക്ക് അത്രയൊക്കെ വിശ്വാസ ബലം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ തപസ്സുകൊണ്ട് സാധിക്കുമെങ്കിൽ കേവലം ഭഗവദാശ്രയം കൊണ്ട് ശരീരത്തിലുള്ള സകല വ്യാധികളും നമുക്ക് മാറ്റാൻ പറ്റും. മഹാത്മാക്കളുടെ ചരിത്രത്തിൽ കാണുന്നതൊന്നും കള്ളമല്ല എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷേ വിശ്വാസത്തിനെ വിട്ട്, ശ്രദ്ധയെ വിട്ട്, സയന്റിഫിക്കായിട്ട് എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് തള്ളിക്കളഞ്ഞാൽ ഉഭയഭ്രഷ്ടന്മാരായിട്ട് തീരും നമ്മൾ. ലോകത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായിട്ട് തീരും, അധ്യാത്മികത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായിട്ട് തീരും. അങ്ങോട്ടും നമ്മൾ പോവില്ല, ഇങ്ങോട്ടും പോവില്ല. ശ്രദ്ധയുടെയും ഭക്തിയുടെയും ധ്യാനയോഗത്തിന്റെയും ചുവട് പിടിച്ചുകൊണ്ടുവേണം സത്യത്തിനെ അറിയാൻ. അവിടെ ആദരവ് വേണം, അവിടെ പ്രിയം വേണം, അലൗകികമായ വസ്തുവിനെ അല്പമൊന്ന് ഊഹിക്കാനുള്ള ശക്തി വേണം, ആ വസ്തുവിനെ കണ്ടവരുടെ സമ്പർക്കം വേണം, അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഈ വസ്തുവിനെ അല്പമൊന്ന് മണത്തു നോക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ സത്യം പിടികിട്ടൂ. അല്ലാതെ യുക്തിവാദവും കൊണ്ട് അധ്യാത്മമണ്ഡലത്തിലേക്ക് വന്നാൽ വിപ്രലംബകത്വം എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഒരിടത്ത് പറയുന്നുണ്ട്. ചതിക്കുഴിയുണ്ട് എന്ന്, ഡിസെപ്റ്റീവ് പിറ്റ്സ്. വളരെ ക്ലിയർ ആയിട്ടിരിക്കും, എല്ലാം തെളിയും, പക്ഷെ അനുഭൂതി വരില്ല, ആനന്ദം വരില്ല, ശാന്തി വരില്ല. അപ്പോ വേണമെങ്കിൽ അന്തര്യാമിയെ ആശ്രയിച്ചുകൊണ്ടാണ് ശരീരവും മനസ്സും ഉള്ളത് എന്ന് ആർക്ക് വിശ്വാസമുണ്ടോ അവർക്ക് അല്പം ജലം മതി വ്യാധി മാറാൻ. ഔഷധം ജാഹ്നവി തോയം വൈദ്യോ നാരായണോ ഹരി. ശരീരേ ജർജരീ ഭൂതേ വ്യാധിഗ്രസ്തേ കളേവരെ ഔഷധം ജാഹ്നവി തോയം വൈദ്യോ നാരായണോ ഹരി. പക്ഷെ ഇതിന് ധൈര്യം വേണം, ഇതിന് വിശ്വാസം വേണം, ഭക്തി വേണം. അന്തര്യാമിയായി ഹൃദയത്തിലിരിക്കുന്ന നാരായണൻ സർവശക്തനും സർവജ്ഞനും സർവജ്ഞർവവിത് യ്ഞാനമയം തപ ദിവ്യേ ബ്രഹ്മപുരേ ഹ്യേഷ വ്യോമിനി ആത്മാ പ്രതിഷ്ഠിത. നമ്മളുടെ ഹൃദയാകാശത്തിൽ ബ്രഹ്മപുരത്തിൽ സർവജ്ഞനും സർവത്തിനെയും അറിയുന്നവനുമായ അന്തര്യാമി ഇരിക്കണു എന്ന ശ്രദ്ധയോടുകൂടെ ആ അന്തര്യാമിയെ ആശ്രയിച്ചുകൊണ്ട് അല്പം ഒന്ന് ആചമനം ചെയ്താൽ വ്യാധി പോയി പോകും. വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഞാൻ തന്നെ ധരിച്ചിരുന്നു അർത്ഥവാദമാണ്. അച്യുതാനന്ദ ഗോവിന്ദ് നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകല രോഗാഹ സത്യം സത്യം വദാമ്യഹം. പിന്നെയാണ് ഈ ശ്ലോകം പറയണത് ആയുർവേദത്തിലാ, അത് മഹാഭാരതത്തിലോ വിഷ്ണു സഹസ്രനാമത്തിലോ ഒന്നുമല്ല, ആയുർവേദത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് ചരകനോ ശുശ്രുതനോ പറയുന്ന ശ്ലോകം അത്. എന്നുവെച്ചാൽ അവർക്കും നല്ലവണ്ണം അറിയാം ശരീരത്തിലല്ല വ്യാധി, അജ്ഞാനമാണ് വ്യാധി. സ്വാമി രാമതീർത്ഥൻ പറയും, ദർ ഇസ് ഓൺലി വൺ ഡിസീസ് ഫോർ വിച്ച് ദർ ഇസ് ഓൺലി വൺ റെമഡി. ഡിസീസ് ഈസ് നോട്ട് റിയലൈസിംഗ് വൺസ് റിയൽ നേച്ചർ. ഇഗ്നറൻസ് ഈസ് ദ ഡിസീസ് ആൻഡ് ഫോർ വിച്ച് ദർ ഇസ് ഓൺലി വൺ റെമഡി, ദാറ്റ് ഈസ് നോളേജ് അബൌട്ട് വൺ സെൽഫ്. ജ്ഞാനം കൊണ്ട് ശരീരത്തിനെയേ ഒഴിച്ചു മാറ്റാം. അനാമയോഹം അനാമയോഹം എന്ന് വെച്ചാൽ ശരീരം എന്റെ സ്വരൂപമല്ല എന്നറിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒരുപക്ഷെ പ്രാരബ്ധവ്യാധി വന്നാൽ പോലും നമ്മൾ ബാധിക്കില്ല. ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ടുള്ള സങ്കല്പം കൊണ്ടുണ്ടാവുന്ന വ്യാധികളൊക്കെ വിട്ടുപോവുകയും ചെയ്യും. പ്രാരബ്ധവ്യാധി വരുമായിരിക്കും, കാരണം അത് ശരീരം വരുമ്പോ തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ജീവന് വിമുക്തി മാർഗം എന്താ? അന്തര്യാമിയെ ഭഗവാനെ ഹൃദയസ്ഥനായ ഈശ്വരനെ ആശ്രയിക്കുക, പിടിക്കുക, ബലമായി പിടിക്കുക. അവിടെ പിടിച്ചു കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. ശരീരത്തിനെ ആശ്രയിക്കരുത്, മനസ്സിനെയും ആശ്രയിക്കരുത്. മനസ്സിനെ ആശ്രയിക്കൽ എന്താന്ന് വെച്ചാൽ ഇന്ന് ധ്യാനിക്കുമ്പോ നല്ല സുഖമായിരുന്നു, നാളെ ധ്യാനിക്കുമ്പോ സുഖമില്ലെങ്കിൽ വല്ലാത്ത ഡിപ്രസ്ഡ് ആയി ഞാൻ. അപ്പൊ എന്താണ്, ഞാൻ മനസ്സിനെ ആശ്രയിക്കുക, മനസ്സിനെയും ആശ്രയിക്കുക. നല്ല ചിത്തവൃത്തികൾ ചിത്തവൃത്തികൾ യാതൊന്നിനെയും ആശ്രയിക്കരുത്. ചിത്തവൃത്തികളൊക്കെ ജഡമാണ്, അഹങ്കാരത്തിനെ ആശ്രയിക്കരുത്, അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിൽ ഒന്നിനെയും ആശ്രയിക്കരുത്. ആശ്രയം അന്തര്യാമി രൂപത്തിൽ പ്രകൃതിക്ക് പ്രകാശമേകിക്കൊണ്ട് നിൽക്കുന്ന ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യത്തെ ജഗത്, എല്ലാത്തിനെയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവനായി പ്രകാശിക്കുന്ന ഈശ്വര കല, ആ ജീവന്റെ സ്വരൂപത്തിനെ നമ്മൾ ശരിക്കും അറിയുകയാണെങ്കിൽ അതിനെയും കടന്ന് പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെയും നമുക്കറിയാൻ കഴിയും. അപ്പോ മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ സത്യാത്മ വിചാരണം സ്യാത്. മൗനമായിട്ട്, മൗനം എന്ന് വെച്ചാൽ വാങ്മൗനം, മനോമൗനം എല്ലാം അടക്കം. അതുമല്ല, വാക്കിനെയോ മനസ്സിനെയോ ആശ്രയിക്കാതിരിക്കലാണ് മൗനം. യേശോഹം ഏതന്ന മമ സ്വരൂപം ഇതി പ്രമാ സത്യ വിചാരണാംഗം. ഞാൻ ആത്മാവാണ് എന്ന് സോഹം സോഹം എന്ന് പറയുകയോ ഏതത് ന ഇതൊന്നും ഞാനല്ല എന്ന് നിഷേധിക്കുകയോ ചെയ്യുന്നതൊക്കെ സത്യവിചാരണ അംഗം. ആ ജ്ഞാനമൊക്കെ സത്യത്തിനെ പ്രാപിക്കാനുള്ള അംഗമാണ്. ഇന്നലെ പറഞ്ഞ് അമാനിത്വം അദംബിത്വം എന്ന് പറഞ്ഞ ലക്ഷണങ്ങളും ഒക്കെ അംഗമാണ്. പക്ഷെ യഥാർത്ഥ ജ്ഞാനം എന്താ? സ്വമൂല ചർച്ചയാണ് ആത്മവിചാരം. തന്റെ മൂലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. അതിന് പ്രാണൻ, മനസ്സ്, വാക്ക് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടണം. നിയന്ത്രിക്കൽ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കലാണ്, ആശ്രയിക്കാതിരിക്കും. അങ്ങനെ ആയാലേ സ്വരൂപത്തിൽ ചെല്ലുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ